نتوب ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله، وأشهد أن محمدا رسول الله. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ റമദാൻ നന്മയോടുകൂടി ധാരാളം ഖൈറുകളോടുകൂടി പൂർത്തീകരിക്കാനുള്ള അനുഗ്രഹം തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹി അല്ലദീ ബിനിഅമതിഹി തതിമ്മു സ്വാലിഹാത്ത്. അല്ലാഹു സുബ്ഹാനഹു വതആല റമളാനെ കുറിച്ച് ഓർമ്മപ്പെടുത്തി കൊണ്ട് പറഞ്ഞു, വലിതുക്മിലുൽ ഇദ്ദ വലിതുകബ്ബറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തശ്കുറൂൻ. നിങ്ങൾ റമളാൻ മാസം പൂർത്തീകരിക്കുന്നതിനും അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് തക്ബീർ ചൊല്ലുന്നതിനും വേണ്ടിയാണത്. വലഅല്ലകും തശ്കുറൂൻ, നിങ്ങൾ അല്ലാഹുവിന് നന്ദി കാണിക്കുന്നതിനും വേണ്ടിയാണത്. ഈ റമളാൻ നമസ്കാരങ്ങളോടുകൂടി, ദിക്റുകളോടുകൂടി, തറാത്തോടുകൂടി, രാത്രി നമസ്കാരങ്ങളോടുകൂടി, അനേകം ഇബാദത്തുകളോടുകൂടി പൂർത്തീകരിക്കാൻ അൽഹംദുലില്ലാഹ് നമ്മളിൽ പലർക്കും സാധിച്ചു. ആരെങ്കിലും അവന്റെ ഏടുകളിൽ നന്മ കാണുന്നുണ്ടെങ്കിൽ ഫലിഅഹ്മദില്ലാഹ്, അവൻ അല്ലാഹുവിന് നന്ദി പറയട്ടെ. ആരെങ്കിലും അവന്റെ ഏടുകളിൽ തിന്മയാണ് കാണുന്നതെങ്കിൽ അവൻ തന്നെയല്ലാതെ മറ്റാരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല, അവൻ സ്വന്തത്തെയല്ലാതെ മറ്റാരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ദാസന്മാരെ, ഈ ഈദിന്റെ സന്ദർഭത്തിൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമസ്കാരത്തിന് ശേഷം ഉപദേശിക്കാറുണ്ടായിരുന്നു, വാദം നടത്താറുണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ അവിടുന്ന് പറയും, ആരെങ്കിലും ഇവിടെ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇരുന്ന് ഈ ശബ്ദം കേൾക്കട്ടെ. ആർക്കെങ്കിലും എഴുന്നേറ്റ് പോകണം എന്നുണ്ടെങ്കിൽ അവർക്ക് പോകാം. ഹുദുവ കേൾക്കുക എന്നത് നിർബന്ധമായ കാര്യമല്ല. ശരീഅത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹുദുവയിൽ ഈ സന്ദർഭത്തിൽ മുസ്ലിം ഉമ്മത്തിന് ഉപദേശിക്കാറുണ്ടായിരുന്നു. സഹോദരങ്ങളെ, നാമും ആ പാദം പിന്തുടർന്നുകൊണ്ട് ഇപ്രകാരം ഒരുമിച്ചുകൂടിയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ, ഈദിന്റെ സന്തോഷകരമായ സാഹചര്യത്തിൽ, നാം ഗൗരവത്തിൽ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ച് സഹോദരങ്ങളെ, നമ്മുടെ മനസ്സുകളിൽ നാം ചിന്തിക്കേണ്ടതുണ്ട്. നാം ഗൗരവത്തിൽ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഈ ഉമ്മത്ത് മറ്റേതൊരു ഉമ്മത്തിനേക്കാളും കൂടുതൽ ശ്രേഷ്ഠതകൾ നൽകപ്പെട്ട, അല്ലാഹുവിന്റെ റഹ്മത്ത് നൽകപ്പെട്ട സമുദായമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പറഞ്ഞു, എന്റെ ഈ ഉമ്മത്ത് അല്ലാഹുവിന് നൽകപ്പെട്ട ഉമ്മത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നിങ്ങളാവുന്ന ഏറ്റവും നല്ല സമുദായം നന്മകൾ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും അല്ലാഹുവിനെ വിശ്വസിക്കുകയും ചെയ്യുന്ന സമുദായം. അല്ലാഹു സുബ്ഹാനഹു വതആല
أو البلد ولتكن منكم أمة يدعون إلى الخير يأمرون بالمعروف وينهون عن المنكر നിങ്ങളിൽ നിന്ന് ഏറ്റവും ഉത്തമമായ ഒരു തലമുറ ഉണ്ടാകട്ടെ, ഒരു സമുദായം ഉണ്ടാകട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. നമ്മുടെ മുൻകാലികൾ, സഹാബികൾ, സലഫുകൾ, അവർ ഈ ചരിത്രത്തിൽ, ലോകത്തിന്റെ ചരിത്രത്തിൽ മറ്റാർക്കും കാണിച്ചു നൽകാൻ സാധിക്കാത്ത വിധത്തിലുള്ള നന്മയുടെ, വിജയത്തിന്റെ, ഒരുമയുടെ അനേകം ഉദാഹരണങ്ങൾ ബാക്കി വെച്ചുകൊണ്ടാണ് ഈ ലോകത്തിൽ നിന്ന് ഇടപറഞ്ഞു പോയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയ ഇപ്രകാരമാണ്: والسابقون الاولون من المهاجرين والانصار والذين تبعوهم باحسان رضي الله عنهم ورضوا عنه مهاجر وانصار غير مباغم അവരെ നന്മയിൽ പിൻപറ്റി അവരുടെ വിഭാഗം അവരെ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ പറ്റി പറഞ്ഞത് ഇപ്രകാരമാണ്: واذكروا نعمه الله عليكم اذ كنتم اعداء فالف بين قلوبكم الله سبحانه وتعالى നിങ്ങൾക്ക് ചെയ്തുള്ള ന്യായം നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ ശത്രുക്കളായിരുന്നു. നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ അല്ലാഹു ഇടക്കമുണ്ടാക്കി. ആ ന്യായത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. പറഞ്ഞു, ഏറ്റവും ഉത്തമ സമുദായം എന്റെ തലമുറയാണ്, പിന്നെ അതിനുശേഷമുള്ളത്, പിന്നെ അതിനുശേഷമുള്ളത്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല അനേകം നിഅമത്തുകൾ നൽകിയ, അനേകം ഫളുകൾ നൽകിയ വലിയ സമുദായമാണ് നമ്മുടേത്. പക്ഷെ മുസ്ലിമേ, നീ ചിന്തിക്കുക, നാം അടങ്ങുന്ന മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ എന്താണ്? നമ്മുടെ സാഹോദര്യത്തിന്റെ, നമ്മുടെ ഇസ്ലാമിക കെട്ടുറപ്പിന്റെ അവസ്ഥ എന്താണ്? നമ്മുടെ ഐക്യത്തിന്റെ അവസ്ഥ എന്താണ്? അല്ലാഹു അനുഗ്രഹിച്ച ഒരു സമുദായത്തിന്റെ ഇന്നത്തെ സ്ഥിതി വിശേഷം എന്താണ്? ഗൗരവത്തിൽ നാം ചിന്തിക്കേണ്ട കാര്യമാണിത്. മറ്റൊരു സമുദായത്തിലും കാണാത്ത രൂപത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അനൈക്യങ്ങളും പിന്നിപ്പുകളും ഈ സമുദായത്തെ ചിന്ന ഭിന്നമാക്കിയിരിക്കുന്നു. ഈ സമുദായത്തെ തകർത്തു കളഞ്ഞിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ വിശുദ്ധ ഖുർആനിൽ താക്കീത് ചെയ്ത ഏറ്റവും ഗൗരവമുള്ള കാര്യം, ആ കാര്യങ്ങളിൽ ഒന്ന് ഈ സമുദായത്തിൽ വ്യാപകമായത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു പറഞ്ഞു, വഅഫ്സിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖൂ, നിങ്ങൾ അല്ലാഹുവിന്റെ കയറിൽ ഒരുമിച്ച് പോലെ പിടിക്കണം, നിങ്ങൾ ഒരിക്കലും ഭിന്നിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലാ തകൂനു കല്ലദീന തഫറഖു വഖ്തലഫു മിൻ ബഅദി മാ ജാഅതുഹുമുൽ ബയ്യിനാ, തെളിവുകൾ വന്നുകിട്ടിയതിനു ശേഷം ഭിന്നിക്കുകയും കക്ഷികളായി തിരിയുകയും ചെയ്തവരെ പോലെ നിങ്ങൾ ഒരിക്കലും ആകാൻ പാടില്ല. ഇത്രയത്രായത്തിൽ ഒരുമിക്കുന്നതിനു വേണ്ടി, ഐക്യത്തിനു വേണ്ടി, ഖൈറിലും ഹഖിലും ഒരൊറ്റ സമുദായമായി ഒരൊറ്റ സ്വഫിലായി നിന്ന് ഇസ്ലാമിന്റെ മാർഗത്തിൽ, അല്ലാഹുവിന്റെ മാർഗത്തിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ മാർഗത്തിൽ ഒരുമിക്കുന്നതിനു വേണ്ടി എത്രയെത്ര കൽപ്പനകൾ, എത്ര എത്ര ആയത്തുകൾ ഈ വിഷയത്തിലുണ്ട്. എന്നാൽ സഹോദര, ഇന്ന് മുസ്ലിമിന്റെ അവസ്ഥ എന്താണ്? ഇന്ന് മുസ്ലിമിന് വന്നുപോവിച്ചിട്ടുള്ള അവസ്ഥ എന്താണ്? നാം ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല സഹാബികളെ കുറിച്ച് ഓർമ്മപ്പെടുത്തി, محمد رسول الله والذين معه اشداء على الكفار رحماء بينهم محمد الله الرسول والذين معه ابرتوركم الصحابه اشداء على الكفار كفار الذين شكوا يرغبون رحماء بينهم ابر فلسطين كانوا يغاليك الاولاد نعمل اوصل دار ചിന്തിക്കും മുസ്ലിമെ, മുസ്ലിം സഹോദര, നമ്മുടെ അവസ്ഥ എന്താണ്? ഇത് നേരെ തിരിച്ചിട്ടാൽ എന്താണോ അതോ നമ്മുടെ അവസ്ഥ, അതാണ് നമ്മുടെ ഇന്നത്തെ സ്ഥിതി വിശേഷം. പരസ്പരം കളിച്ചു കയറുന്നവരായി, കുഫാറിനോട് മയം കാണിക്കുന്നവരായി നമ്മൾ മാറിയിരിക്കുന്നു. അല്ലാഹുവിന്റെ കിതാബ് നമ്മുടെ മുന്നിലില്ലേ? റസൂലുള്ളാഹിയുടെ സുന്നത്ത് നമ്മുടെ മുന്നിലില്ലേ? എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനേകം ഹദീസുകളിൽ ഉപദേശിച്ച കാര്യമാണ്, ലാ തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയ വെക്കാൻ പാടില്ല. വലാ തലഹദു, നിന്റെ മുസ്ലിം സഹോദരൻ വാങ്ങിക്കാതിരിക്കുന്ന ഒരു കച്ചവട സ്ഥാനത്തിന് നീ വില കൂട്ടി പറയാൻ പാടില്ല, അവൻ അങ്ങനെ പോലും നീ ഉപദ്രവിക്കാൻ പാടില്ല. ഓരാ തടാപോ, നിങ്ങൾ പരസ്പരം എതിരിട്ട് തിരിഞ്ഞു പോകാൻ പാടില്ല, നിങ്ങൾ പരസ്പരം എതിരാകാൻ പാടില്ല. ഓരാ തടാപോ, വകൂനു ഇബാദല്ലാഹി ഇഖ്വാനാ, നിങ്ങൾ അല്ലാഹുവിന്റെ അടിമകളായി പരസ്പരം സഹോദരന്മാരായി മാറുക, നിങ്ങൾ പരസ്പരം സഹോദരങ്ങളായി മാറുക. നിന്റെ വാപ്പയും ഉമ്മയും യോജിച്ച നിന്റെ സഹോദരനേക്കാൾ അവൻ കൂപ്പറിയാണെങ്കിൽ അവരെക്കാൾ നിനക്ക് ബന്ധമുണ്ട് നിന്റെ അടുത്തിരിക്കുന്ന മുസ്ലിം സഹോദരന്മാരെ. നിന്റെ വലതുമിരിക്കുന്ന നിന്റെ മുസ്ലിം സഹോദരൻ അവൻ നിന്റെ സഹോദരനാണ്. അവന്റെ അഭിമാനം നിന്റെ അഭിമാനം പോലെ വിലപ്പെട്ടതാണ്. അവന്റെ സമ്പത്ത് നിന്റെ സമ്പത്ത് പോലെ വിലപ്പെട്ടതാണ്. അവന്റെ ജീവിതം നിന്റെ ജീവിതത്തെ പോലെ വിലപ്പെട്ടതാണ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് അതിക്രമം ചെയ്യില്ല, മാത്രമല്ല അവനെ വഞ്ചിക്കുകയില്ല, അവനെ നിന്ദിക്കുകയില്ല, നിസ്സാരനായി കാണുകയില്ല. എന്റെ മുസ്ലിം സഹോദരനാണിത് എന്ന ബഹുമാനം അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. بحسب المرء من الشر ان يحقر اخاه المسلم فان المسلم سهودرن نيكلا അവനെ നിസാരനായി കാണുക എന്നത് മാത്രമല്ല ഒരാൾക്ക് നിന്നേ അത് മാത്രമല്ല. എന്നാൽ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ സ്ഥിതിവിശേഷം എന്താണ്? ഒപ്പം ഒരു സ്വപ്നിൽ നിൽക്കുന്ന വലതുപിടത്ത് നിൽക്കുന്ന സഹോദരനോട് സലാം പറയാൻ പോലും അവരുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ പോലും നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല. ദീനിന്റെ പേര് ദുനിയാവിന്റെ പേരില്ല എന്നെങ്കിൽ അതിൽ അത് വളരെ വിലയില്ലാത്തതായി നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. പല സഹോദരങ്ങളും ദീനിന്റെ പേരിൽ അള്ളാഹുവിന്റെ പേരിൽ തന്റെ മുസ്ലിം സഹോദരനെ കാഫിറിനേക്കാൾ വെറുക്കുന്ന സ്ഥിതിവിശേഷം കാണുന്നു. സഹോദര ഗൗരവത്തിൽ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണിത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഖുലൂന അൽജന്നത ഹത്ത തുഅ്മിനു, നിങ്ങൾ മുഅ്മിനീങ്ങളാകുന്നത് വരെ നിങ്ങൾ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. വലാ തുഅ്മിനു ഹത്ത തഹാബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ ഒരിക്കലും മുഅ്മിനാവുകയില്ല. എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവലാ അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബത്തും, ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. അഫ്ഷു സലാം അബ്രീഹം, നിങ്ങൾ പരസ്പരം സലാം വർദ്ധിപ്പിക്കുക. എന്നാൽ വല്ലാഹു മുസ്തആൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, തൗഹീദിൽ അറിയിച്ചിരിക്കുന്ന ആളുകൾ അവർ പോലും പരസ്പരം കണ്ടാൽ സലാം പറയുന്നില്ല. അവർ പോലും പരസ്പരം അകലുന്നതിന് വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുന്നു. എങ്ങോട്ടാണ് മുസ്ലിം സമുദായം നമ്മൾ പോകുന്നത്? അല്ലാഹുവിന്റെ ഏത് ശിക്ഷയാണ് നമ്മൾ കാത്തിരിക്കുന്നത്? ആവിന്തും ആകാശത്തുള്ളവൻ നിങ്ങൾക്ക് മേൽ ചലനങ്ങൾ മോശമായിക്കില്ലെന്ന് നിങ്ങൾ ഭയക്കുന്നില്ലേ? നിർഭയരായിരിക്കുകയാണ് ആകാശത്തുള്ളവൻ നിങ്ങളെ ഭൂമിയോടുകൂടി ആഴ്ത്തിക്കളയുന്നതിൽ നിങ്ങൾ ഭയക്കുന്നില്ലേ? എങ്ങോട്ടാണ് നമ്മൾ ജീവിക്കുന്നത്? എങ്ങോട്ടാണ് നമ്മൾ അഭിപ്രായ വ്യത്യാസത്തിലാകുന്നത്? സഹോദര ഗൗരവത്തിൽ ചിന്തിക്കുക ഈ കാര്യത്തെ കുറിച്ച്. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലം യക്ദിബ് മന്നമാ ബൈന ഇസ്മൈലി ലിയസ്ലഹ്, രണ്ടാളുകൾക്കിടയിൽ പരസ്പരം യോജിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി നമീമത്ത് പറഞ്ഞവൻ, കളവ് പറഞ്ഞവൻ, അവൻ യഥാർത്ഥത്തിൽ കളവ് പറഞ്ഞവനല്ല. രണ്ടാളുകൾക്കിടയിൽ, രണ്ട് മുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ യോജിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി കളവ് പോലും ഒരു പരിധിവരെ അനുവദനീയമാണ്. പക്ഷെ ഇന്ന് മുസ്ലിങ്ങൾ തെറ്റിക്കുന്നതിന് യാതൊരു മടിയുമില്ലാതെ പരസ്പരം കളവ് പറയുന്നു. മുസ്ലിങ്ങളെ യോജിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടവർ അവരെ അകറ്റുകയും ഭിന്നിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. സഹോദര ഗൗരവത്തിൽ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണിത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഖുർആനിൽ പറഞ്ഞതല്ലേ? اللهم ارجو واطيعوا الله والرسول واطيعوا الله ورسوله ان الله ورسوله من سلكنا ولا تنازعوا. من البن كذا فتفشلوا. من البن كذا من البن كذا من البن كذا من البن فتفشلوا. من البن كذا من البن كذا നിങ്ങൾ അകന്നു പോയാൽ നിങ്ങൾ പരാജയപ്പെടും. ഏറ്റവും ജാലങ്ങളും മക്കുബലങ്ങളും നശിച്ചു പോകില്ല. തൗഹീദിന്റെ രാജ്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഭിന്നിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പരാജയപ്പെടും. നിങ്ങൾ ഭിന്നിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ജന്മത്തിൽ പ്രസ്ഥാപിതമാവില്ല. ഏറ്റവും ഗൗരവമുള്ള കാര്യമാണ്. നിങ്ങളുടെ സുഗന്ധം ഇല്ലാതെയായിപ്പോകും. മുസ്ലിം ഉമ്മത്തിൽ അള്ളാഹു നിശ്ചയിച്ച സുഗന്ധം അത് നിങ്ങളിൽ നിന്നില്ലാതെയാകും. ഈ തന്റെ സുഗന്ധത്തിന്റെ അവസ്ഥ അവരിൽ സുഗന്ധമുണ്ടോ? അവർ അടുത്തു നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ടോ? ആകാരാൻ കൊതിക്കുന്ന മനസ്സുകളാണ് മുസ്ലിങ്ങളുടെ ഇന്നത്തെ അവസ്ഥയിൽ. നമ്മൾ ഇച്ചിരി ആളുകൾക്ക് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം തന്റെ സഹോദരനെ കുറിച്ച് കേൾക്കുന്നത് കാത്തിരിക്കുകയാണ് പലരും. ആ പേര് പറഞ്ഞ് അവരെ പുറത്താക്കാനും അവരെ അകറ്റി നിർത്താനും അടുക്കുന്നതിനും യോജിക്കുന്നതിനും മുസ്ലിമിന്റെ അഴിവുകൾ ന്യൂനതകൾ മറച്ചു വെക്കുന്നതിനും ആർക്കും താല്പര്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മുനാഫിഖുകളെ കുറിച്ച് അല്പകാലം പറഞ്ഞു. മുനാഫിഖുകളെ കുറിച്ച് അള്ളാഹു ബഅസുഹും ബൈനഹും ശദീദ്, അവർക്കുള്ളിലുള്ള ഫിത്ന, അവർക്കുള്ളിലുള്ള കുഴപ്പം അത് വളരെ ശക്തമാണ്. തറാഹും ജമീഅ വ ഖുലൂബുഹും ശത്ത, അവർ ഒരുമിച്ച് നിൽക്കുന്നതായി നിനക്ക് തോന്നും, പക്ഷെ അവരുടെ ഹൃദയങ്ങൾ അത് വ്യത്യസ്ത ദിശകളിലാണ്. അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ യാതൊരു യോജിപ്പുമില്ലാതായിരിക്കും. അവർ ഒരുമിച്ച് നിൽക്കുകയാണ് എന്ന് നിനക്ക് തോന്നും. ഇത് മുനാഫിക്കുകളുടെ സ്വഭാവമാണ്. സഹോദര, ഒരു മനസ്സുപോലെ, ഒരു ശരീരം പോലെ പ്രവർത്തിക്കേണ്ടവരാണ് നമ്മൾ. അൽ മുസ്ലിം ഉൽ മുസ്ലിം കൽ ബുനിയാൻ യശുദ്ദു ബഅദുഹു ബഅദ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് ഒരു കെട്ടിട പോലെയാണ്. അതിന്റെ ചില ഭാഗങ്ങൾ മറ്റു ചിലതിനെ ശക്തിപ്പെടുത്തും, അതിന്റെ ചില ഭാഗങ്ങൾ മറ്റു ചിലതിനെ താങ്ങി നിർത്തും. എന്നാൽ ഇപ്പൊ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥയുണ്ട്, പരസ്പരം തകർത്തു വീട് തന്നെ തകർത്തു വീഴാനുള്ള അവസ്ഥയിലായിരിക്കുന്നു. സഹോദരൻ, ഇനിയെങ്കിലും നാം ചിന്തിക്കുന്നില്ലേ? ഇനിയെങ്കിലും നാം ഗവൺമെന്റിൽ ആലോചിക്കുന്നില്ലേ? നമ്മുടെ വാക്കുകൾ മുസ്ലിം ഉമ്മത്തിനെ അപകടപ്പെടുത്തുന്നത് എത്ര ഗൗരവത്തിലാണ് എന്ന കാര്യം. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമസ്കാരത്തിന് സലാത്തിന് സഫ് കെട്ടുന്ന സന്ദർഭത്തിൽ ഒരാൾ നിശ്ചയിക്കാറുണ്ട്, അതല്ലെങ്കിൽ റസൂലുള്ള തന്നെ സഫിന്റെ ഓരോ ഭാഗത്തും പോയി ഓരോരുത്തരെയും കാലുകൾ ചേർത്ത് ചേർത്ത് വെക്കും. അവരുടെ കാലുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ തടവാറുണ്ടായിരുന്നു. കാലുകൾ ചേർത്ത് വെക്കുന്നതിനു എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, ഇസ്തവൂ, നിങ്ങൾ നേരെ നിൽക്കുക, ശരിയായി സ്വപ്പ് കെട്ടുക. വലാ തഖ്തലിഫൂ, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്, അകന്നു പോകരുത്. ഫതഖ്തലിഫ ഖുലൂബുകും, നിങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങനെ ആയാൽ അകന്നു പോകും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അൽഇഖ്തിലാഫു ബൈനകും ശദീദ്. റസൂലുള്ളാഹി കാലഘട്ടത്തിന് ശേഷം ഇബ്നു മസ്ഊദ് പറയുന്നു, നിങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, നിങ്ങൾക്കിടയിലുള്ള ഭിന്നിപ്പുകൾ ശക്തമായിരിക്കുന്നു. ഇന്ന് മുസ്ലിം ഉമ്മത്തിലുള്ള ആളുകൾ അവരുടെ സ്വപ്നങ്ങൾ അകന്നു, അവരുടെ ഹൃദയങ്ങൾ അതിനേക്കാൾ ശക്തമായി നഗരിക്കുന്നു. അവിടുന്ന് ഏതെങ്കിലും താഴ്വാരങ്ങളിൽ കമ്പടിച്ചു കഴിഞ്ഞാൽ, യാത്രക്കിടയിൽ എവിടെയെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമ്പടിച്ചു കഴിഞ്ഞാൽ, സഹാബികൾ അവർ പല സ്ഥലങ്ങളിലേക്കായി ചിതറിപ്പോകുമായിരുന്നു. ഒരിക്കലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന തഫറുഖകും ഫീ ഹാദിഹി ശിആബി വൽ അദവിയ വൽ ഔദിയ ഇന്നമാ ദാലികും മിന ശൈത്താൻ. നിങ്ങൾ ഇതാ ഈ താഴ്വാരങ്ങളിൽ ഇപ്രകാരം ചിതറിപ്പോകുന്നത് അത് ശൈത്താനിൽ നിന്നുള്ളതാണ്. നമുക്ക് നിങ്ങൾ അവരുടെ ഹൃദയങ്ങൾ ഒരു സഹോദരനെ പോലെ, ഒരു വ്യക്തിയുടേത് പോലെ അവരുടെ ഹൃദയങ്ങൾ യോജിച്ചിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറമേക്ക് പോലും അവരുടെ അകൽച്ച അംഗീകരിച്ചു കൊടുത്തില്ല. സഹാബികൾ പറയുന്നു, പിന്നീട് അസ്ഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും തലവറയിൽ തപ്പടിച്ചു കഴിഞ്ഞാൽ അവർ ചേർന്ന് നിൽക്കുമായിരുന്നു. എപ്രകാരം ഒരാൾ ഒരു വീർപ്പ് അവരുടെ തലയിലൂടെ ഇട്ടുകഴിഞ്ഞാൽ ആ വീർപ്പ് അവരെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ മതിയാകുമായിരുന്നു. അത്രമാത്രം ചേർന്ന് നിൽക്കുമായിരുന്നു. എന്നാൽ ഇന്ന് മുസ്ലിമിന്റെ അവസ്ഥയല്ല, ഒരു മസ്ജിദിന്റെ അവസ്ഥയല്ല, ഒരു മഹലിന്റെ അവസ്ഥയല്ല, ഒരു നാട്ടിലെ അവസ്ഥയല്ല, ഒരു വീട്ടിലെ അവസ്ഥയല്ല. മുസ്ലിമിന്റെ മനസ്സുകൾ പരസ്പരം അകന്നിരിക്കുന്നു. ചേരാൻ അവർ കഴിയുന്നില്ല, അടുത്തു നിൽക്കാൻ അവർ കഴിയുന്നില്ല. അവന്റെ ഹൃദയങ്ങൾ അവന്റെ ശരീരത്തെക്കാൾ കൂടുതൽ അകന്നിരിക്കുന്നു. ഇതാണോ സഹാബികൾ നമുക്ക് കാണിച്ചത് മാതൃക? ഇതാണോ സഹാബികൾ പരസ്പരം കാണിച്ച നസീഹത്ത്? റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞ ദീൻ വന്നസീഹ, ദീൻ എന്നാൽ നസീഹത്ത്. ആരോടൊക്കെ എന്ന് ചോദിച്ച സഹാബികളോട് റസൂലുള്ളാഹി പറഞ്ഞു, വലിആമത്തി മുസ്ലിമീൻ, മുസ്ലിങ്ങളിലെ സാധാരണക്കാരൻ നസീഹത്തുമാണ്. എന്താണ് സഹോദരൻ നമ്മുടെ അവസ്ഥ? ഒരാളെ തെറ്റുകൾ കണ്ടാൽ, അബദ്ധങ്ങൾ കണ്ടാൽ പലരുടെയും മുഖത്ത് ചിരിവിളരുകയാണ്. കാരണം എന്താണ്? അൽഹംദുലില്ലാ, അവനെ അകറ്റി നിർത്താനുള്ള കാരണമായി, അവനെ തള്ളിപ്പറയാനുള്ള കാരണമായി, ഇനി അവനുമായി ബന്ധമില്ല, ഇനി അവനുമായി സംസാരമില്ല. തൗഹീദിന്റെ ആളുകൾ, ശിർക്കില്ലാത്ത ആളുകൾ, അവരുടെ അവസ്ഥയായി പറയുന്നു. എന്താണ് മുസ്ലിം സഹോദര നമ്മുടെ അവസ്ഥ? എന്തിനാണ് നമ്മൾ ആകുന്നത്? പരസ്പരം ഉപദേശിക്കാനും പരസ്പരം മുസ്ലിഹത്ത് കൊടുക്കാനും നമ്മുടെ ഉപാധികൾ എന്താ തുറന്നു കിടക്കുന്നു? മുൻകാവികൾ നാം അഭിപ്രായ വ്യത്യാസത്തിലായതിനേക്കാൾ ഗൗരവമുള്ള, അനേകായിരം മടങ്ങ് ഗൗരവമുള്ള വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ട്. പക്ഷെ അവരുടെ ഹൃദയങ്ങൾ ഒരുമിച്ചായിരുന്നു, അവരുടെ ഹൃദയങ്ങൾ അകന്നത്തിലായിരുന്നു. എന്തിനാണ് ഒരു മുസ്ലിം സഹോദരനെ കാണുമ്പോൾ നമ്മൾ ഇപ്രകാരം ഭയക്കുന്നത്, ഇപ്രകാരം വെറുപ്പ് മനസ്സിൽ കുത്തിവെക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരിക്കൽ പറഞ്ഞു, അല ഉഖ്ബിറുക്കും ബി അഫ്ളൽ മിൻ ദർജത്തി സ്വിയാം വസ്സലാത്തു വസ്സദഖ. നിസ്കാരത്തേക്കാളും സദഖയേക്കാളും നോമ്പിനേക്കാളും നന്മയുള്ള ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. സഹാബികൾ പറഞ്ഞു, അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, اصلاح ذات البين وفساد ذات البين الحالقه. അതിനെ കാൾ സകാലത്തെ കാൾ നോമ്പിനെ കാൾ സകാത്തിനെ കാൾ അഫ്ളായിട്ടുള്ളത് രണ്ടാളുകൾക്കിടയിൽ യോജിപ്പുണ്ടാക്കലാൻ, രണ്ടാളുകൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കലാൻ. വഫസാദു ദാതിൽ ബൈനൽ ഹാലിഖ, രണ്ടാളുകൾക്കിടയിൽ അകൽച്ച ഉണ്ടാക്കുക എന്നതാണ് അൽ ഹാലിഖ. ഹലഖ എന്ന് പറഞ്ഞാൽ മുടി മുട്ടയടിക്കുന്നതിനാണ് പറയുക. അവിടെ നിന്ന് വിശദീകരിച്ചു, ലാ അഖൂലു ഹാലിഖത ശഅർ وانما اقول حالقه الدين. ഞാൻ പറയുന്നത് എന്റെ ഉദ്ദേശം മുടി ഒടിച്ചു കളയുന്നല്ല, മറിച്ച് അത് ദീനിനെ ഒടിച്ചു കളയും, ദീനിന്റെ ഒരു നുറുക്കുപോലും ബാക്കി വെക്കാതെ അറിയാക്കി കളയും. പരസ്പരം ആളുകൾക്കിടയിൽ അകൽച്ച ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സഹോദര, എന്റെ അടുത്തിരിക്കുന്ന മുസ്ലിമിലേക്ക് നോക്കുക, അവന്റെ വേഷം അവിടെ നിന്ന് നിന്നെ അകറ്റാതിരിക്കട്ടെ, അവന്റെ ശരീരഘടന നിന്നെ അവിടെ നിന്ന് അകറ്റാതിരിക്കട്ടെ, അവൻ നിന്നോട് ചിരിച്ചില്ല എന്നത് നിന്നെ അവനിൽ നിന്ന് അകറ്റാതിരിക്കട്ടെ. പരസ്പരം അടിക്കാനും പരസ്പരം സലാം പറയാനും പരസ്പരം യോജിച്ചു നിൽക്കാനും തയ്യാറാവുക. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഉപദേശിച്ച ഉപദേശങ്ങളിൽ കാണാം, ലാ തർജിഉ ബഅദി കുഫാറ യദ്രിബു ബഅദുക്കും റിഖാബ ബഅദ്, എനിക്ക് ശേഷം പരസ്പരം കഴുത്തറക്കുന്ന കാഫിറുകളെ നിങ്ങൾ മാറാൻ പാടില്ല. സഹോദര, ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ ഇവിടെ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ, ഹക്കിലേക്ക് മടങ്ങുകയും പരസ്പരം ചേർന്ന് നിൽക്കുകയും ചെയ്യാൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ, പരസ്പരം കഴുത്തറക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത്. അതിലേക്ക് നാം എത്തുക തന്നെ ചെയ്യും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീതാണ്. അതുകൊണ്ട് സഹോദരൻ, ഇവിടെ അവസാനിപ്പിക്കുക. നിന്റെ സംസാരങ്ങൾ, നിന്റെ വർത്തമാനങ്ങൾ, നിന്റെ മനസ്സിനെ നീ കടിഞ്ഞായിട്ട് പിടിക്കുക. പരസ്പരം വെറുക്കാൻ മനസ്സ് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും, പരസ്പരം അകലാൻ മനസ്സ് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അത് മനസ്സിന്റെ ഇച്ഛയാണ്, മനസ്സിന്റെ താല്പര്യമാണ്. അതുകൊണ്ട് സഹോദര, നീ നിന്റെ മനസ്സിനോട് ആത്മാർത്ഥമായി ചോദിക്കുക, ഞാൻ എന്റെ മുസ്ലിമുമായി അകന്നു നിൽക്കുന്നത്
ശരിയായ ദീനിയായ അള്ളാഹു അനുവദിച്ച രൂപത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം, ആരെങ്കിലും തന്റെ മുസ്ലിം സഹോദരനുമായി ഒരു വർഷത്തിലധികം ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ അവൻ തന്റെ സഹോദരന്റെ രക്തം ചിന്തിയതുപോലെയാണ്. അതുകൊണ്ട് സഹോദര ഇത് ഏറ്റവും ഗൗരവമുള്ള കാര്യമായി തന്നെ ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട്. അഭിപ്രായ ഐക്യം ഉണ്ടാകാൻ യോജിപ്പിലെത്താൻ എന്താണ് വഴി? ഒന്ന്, അല്ലാഹുവിന്റെ കിതാബിലേക്കും സുന്നത്തിലേക്കും മടങ്ങുക എന്നതാണ്. രണ്ട്, കിതാബും സുന്നത്തും റസൂലുള്ളാഹിയുടെ സ്വഭാവത്തെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക എന്നതാണ്. മൂന്ന്, മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകുന്ന കിതാബുകളായ വലിയ വലിയ പണ്ഡിതന്മാർ അവരുടെ വാക്കുകളിലേക്ക് മടങ്ങുക എന്നതാണ്. വലിയ പണ്ഡിതന്മാർ, വയസ്സുള്ള ധാരാളം പ്രായമുള്ള വലിയ വലിയ പണ്ഡിതന്മാർ അവരുടെ വാക്കുകളിലേക്ക് മടങ്ങുക. നിങ്ങളിൽ പ്രായമുള്ളവർ, വയസ്സുള്ളവർ, ധാരാളം പ്രായമുള്ളവർ, അവരിലാണ് നിങ്ങൾക്ക് ബറക്കത്തുള്ളത്, അവരിലാണ് നിങ്ങൾക്ക് അനുഗ്രഹമുള്ളത്. അതുകൊണ്ട് സഹോദര, അത്ര വലിയ പണ്ഡിതന്മാരിലേക്ക് നാം അടങ്ങുക. അതുപോലെ തന്നെ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, അത്തരം അഭിപ്രായ വ്യത്യാസങ്ങളിൽ അല്ലാഹുവിന്റെ കിതാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുന്ന അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅയുടെ ഉസൂലുകൾ അംഗീകരിക്കുന്ന, അടിസ്ഥാനങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ അവരുമായി അകൽച്ച കാണിക്കാതിരിക്കുക. വലിയ വലിയ കിബാറുകൾ പറയുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുക, നിങ്ങൾ അവതാരം കാണിക്കുക, തിരക്ക് കൂട്ടാതിരിക്കുക. അതിനു മുൻപ് നാം ഇറങ്ങുകയും നമ്മുടെ ഫത്വകൾ പറയുകയും നാം വിഷയങ്ങളിൽ തീരുമാനമെടുക്കുകയും ചെയ്യുക എന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നന്മകളിൽ പരസ്പരം സഹകരിക്കുക. എന്റെ മുസ്ലിം സഹോദരൻ അവരൊരു നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക, അതിനെ സഹകരിക്കുക. അകന്നു നിൽക്കുന്നതിന് പകരം ഇന്ന് നന്മകൾ കണ്ടാൽ ആളുകൾ നോക്കുന്നത് എന്റെ ഗ്രൂപ്പിൽപ്പെട്ടവനാണോ, എന്റെ ടീമിൽപ്പെട്ടവനാണോ, എന്നോട് ചിരിക്കുന്നവനാണോ, എന്നോട് സലാം പറയുന്നവനാണോ, എന്റെ വാക്കുകൾ കേൾക്കുന്നവനാണോ, ഇതാണ് ആളുകൾ ഇന്ന് നോക്കുന്നത്. സലഫുകളിൽ പലരും പറഞ്ഞതായി കാണാം, മനുഷ്യരുടെ എല്ലാവരുടെയും മനസ്സുകളിൽ ഒരു ഫിർഔൻ ഒളിച്ചു കിടക്കുന്നുണ്ട്. ഒരു ഫിർഔൻ എല്ലാവരുടെയും മനസ്സുകളിലുണ്ട്. തന്റെ മറ്റുള്ളവർ ആരാധിക്കണമെന്ന, തന്റെ വാക്കുകൾ മറ്റുള്ളവർ കേൾക്കണമെന്ന ചിന്ത എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഫിർഔനിന് അത് പുറത്തേക്ക് പ്രകടിപ്പിക്കാനുള്ള ശക്തിയും സമ്പാദ്യവും അധികാരവും ഉണ്ട്. അതവൻ പ്രകടിപ്പിച്ചു, മറ്റുള്ളവർക്ക് അതിന് അധികാരം കിട്ടിയില്ല, അതിന് ശക്തിയില്ല, അതിന് കഴിവില്ല. പലരും അതുകൊണ്ട് അത് മൂടിവെക്കുന്നു. അത് നമ്മുടെ മനസ്സിലുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാം. എന്റെ വാക്കവൻ കേട്ടില്ല എന്നതുകൊണ്ട് നാം എന്തിനാണ് ഭയക്കുന്നത്? അലിമാം അൽബാനി റഹിമഹുല്ലാ അദ്ദേഹം പലപ്പോഴും പറയാറുണ്ടായിരുന്ന വാക്കുണ്ട്. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, നീ നിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് നീ നടന്നു പോകുക. അടുക്കൽ ആ വാക്കവൻ സ്വീകരിച്ചാൽ, നിന്റെ നസീഹത്തവൻ സ്വീകരിച്ചാൽ നിനക്ക് അല്ലാഹുവിന്റെ പ്രതിഫലമുണ്ട്. അവനത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് അല്ലാഹുണ്ട്. നീ എന്തിനാണ് പേടിക്കുന്നത്? ഇന്ന് എന്തെങ്കിലും ചെറിയൊരു വിഷയത്തിൽ ഒരാളെ ഒരു കാര്യം ഉപദേശിച്ചാൽ, അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ വരെ ഒരാളെ ഒരു കാര്യം ഉപദേശിച്ച് അയാൾ അംഗീകരിച്ചില്ലെങ്കിൽ പയ്യ, കാര്യങ്ങൾ അവസാനിച്ചു, ബന്ധങ്ങൾ വിച്ഛേദിച്ചു, നാളെ മുതൽ ചിരിയില്ല, നാളെ മുതൽ സലാമില്ല, നാളെ മുതൽ ഇസ്ലാമിക സഹോദരൻ മുസ്ലിം സഹോദരനോട് കാണിക്കേണ്ട മര്യാദകളില്ല, നാളെ മുതൽ അവന്റെ അഭിമാനം പിച്ചു ചിന്തപ്പെടാം, നാളെ മുതൽ അവന്റെ സമ്പാദ്യം അതെന്തുമാകാം, അവനെ വഞ്ചിക്കുകയോ അവനെ ചീത്ത വിളിക്കുകയോ അവന്റെ ആയുധങ്ങൾ പുറത്തു പറയുകയോ ചെയ്യാം. ഏത് ഇസ്ലാമിലാണ് ഉള്ളത്? ഇതേത് റസൂലാണ് പഠിപ്പിച്ചത്? ഒരു ദീനിലും ഇല്ല, ഒരു ദീനിലും ഇല്ല. സഹോദരൻ, അതുകൊണ്ട് ഇക്കാര്യത്തെ കുറിച്ച് ഗൗരവത്തിൽ നാം ചിന്തിക്കണം. അതുപോലെ തന്നെ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാൻ, ആഫു ചെയ്യാൻ നാം തയ്യാറാവുക. ഈ അവസാനത്തെ പത്തികളിൽ നമ്മൾ പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ, അള്ളാഹു നീ അഫുവാൻ വിട്ടുകൊടുക്കുക എന്നതിന് നീ ഇഷ്ടപ്പെടുന്നു. അത് നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന സ്വഭാവമാണ്. പരസ്പരം വിട്ടുകൊടുക്കുക, അതിക്രമങ്ങൾ ചെയ്തവരോട്, തെറ്റുകൾ ചെയ്തവരോട്, വടിയെടുത്തവരെ തല്ലുന്നതിന് മുന്നേ ഒന്ന് വിട്ടുകൊടുക്കാൻ, ഒന്ന് നല്ലപോലെ സംസാരിക്കാൻ, ഒന്ന് ചേർത്ത് പിടിക്കാൻ, തലയിൽ ഒന്ന് തടവി കൊടുക്കാൻ തയ്യാറാവുക. നമുക്കൊക്കെ അബദ്ധമുണ്ട്. പറയുന്നത് ഞാനാണെങ്കിലും കേൾക്കുന്ന നിങ്ങളാണെങ്കിലും പലരിലും ഈ വിഷയത്തെ അബദ്ധം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്നു മുതൽ നിർത്തിയിരുന്നു. ഇത് എഴുതിന്റെ സന്ദർഭമാണ്. നമ്മളിൽ ഒരു മാറ്റം ഉണ്ടാകട്ടെ, നമ്മളിൽ ഒരു പുതിയ മാറ്റം ഉണ്ടാകട്ടെ. അകലാനും മൂന്ന് പകലാനും വീണ്ടും പിന്നിക്കാനും അതിനുവേണ്ടി ശ്രമിക്കുന്നതിന് പകരം തൗഹീദിന്റെ അസലുള്ള ആളുകൾ, അഹ്ലു സുന്നയിലെ ഉസൂലുകൾ യോജിച്ച ആളുകൾ, അവർ പരസ്പരം യോജിക്കട്ടെ. ഒരു വ്യക്തിയുടെ പേരിൽ, ഒരു കക്ഷിയുടെ പേരിലല്ല, ഇസ്ലാമിന്റെ പേരിൽ. നോക്കു, നിങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സന്നിധിയിൽ ഒരിക്കൽ ഒരു അൻസാരി, ഒരു മുഹാജിർ ഒരു അൻസാരിയെ അക്രമിച്ചു, ഉപദ്രവം ചെയ്തു. അപ്പോൾ ആ അൻസാരി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സമൂഹമേ സഹായിക്കാൻ വരും. അപ്പോൾ മുഹാജിറുകൾ വിളിച്ചു പറഞ്ഞു, മുഹാജിറീൻ, മുഹാജിറുകളെ സഹായിക്കാൻ വരും. സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അവരോട് പറഞ്ഞു, മാ ഹാദിഹി ദഅ്‌വൽ ജാഹിലിയ്യ വഅന ബൈന അദ്ദുറിക്കും, ഞാൻ നിങ്ങൾക്കിടയിലുള്ളപ്പോഴാണോ ജാഹിലിയത്തിന്റെ പേരുവിളികൾ നിങ്ങൾ നടത്തുന്നത്, ജാഹിലിയത്തിന്റെ വിളികൾ നിങ്ങൾ നടത്തുന്നത് ഞാൻ നിങ്ങൾക്ക് മുന്നിലുള്ളപ്പോഴാണ്. നിങ്ങൾക്കറിയാം, മുഹാജർ എന്ന പേര്, അൻസാർ എന്ന പേര് അള്ളാഹുവിന്റെ കിതാബിൽ വന്നതാണ്, ഖുർആനിൽ വന്നതാണ് ആ പേര്. പക്ഷേ ഇസ്ലാമിനെ ഭിന്നിക്കുന്ന, ഇസ്ലാമിന്റെ രണ്ട് കക്ഷികളായി ചേർക്കുന്ന രൂപത്തിലേക്ക് ആ പേരുകൾ ഉപയോഗിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശേഷിപ്പിച്ചത് ദഅ്‌വൽ ജാഹിലിയ്യ എന്നാണ്, ജാഹിലിയത്തിന്റെ പേരുകൾ എന്നാണ്. ഇന്ന് എത്ര പേരുകൾ നമുക്കുണ്ട്, മുജാഹിദൂൻ, ജമാഅത്ത് ഇസ്ലാമി, സലഫിയൂൻ, എത്രയെത്ര പേരുകൾ, സുന്നികൾ, ധാരാളം പേരുകൾ. പല പേരുകളുടെയും ഉദ്ദേശം കക്ഷികളായി മാറി നിൽക്കലാണ്. ഹഖ് പറയുക എന്നതല്ല, വല്ലാഹു വതഅല്ലാ സലഫിയത്ത് എന്ന പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഹക്കാണ്. പക്ഷെ ആ പേര് കൊണ്ടാരെങ്കിലും ഒരു കക്ഷിയായി മാറി നിൽക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ സഹോദര, ആ പേര് ഹറാമാണ്, ഉപയോഗിക്കാൻ അനുവാദമില്ല. എല്ലാ പണ്ഡിതന്മാരും യോജിച്ച കാര്യമാണ്. മുസ്ലിം സമൂഹത്തെ ആ രൂപത്തിൽ കക്ഷികളായി ഭിന്നിപ്പിക്കാനും ആ രൂപത്തിൽ വേർതിരിക്കാനും ഇത്തരം പേരുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ യോജിപ്പുണ്ട്. അതുകൊണ്ട് സഹോദര, ഈ കാര്യം ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അവസാനമായി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് കൂടി ഓർമ്മപ്പെടുത്തട്ടെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മഅശറ മൻ ആമന ബിലിസാനി വലം യദ്ഖുൽ ഇമാൻ ഖൽബ, നാവ് കൊണ്ട് ഈമാൻ സ്വീകരിച്ച മുസ്ലിങ്ങളായ ആളുകളെ, വലം യുഅ്മിൻ ഖൽബഹു ഔ വലം യദ്ഖുൽ ഇമാൻ ഖൽബഹു, ഈമാൻ അവന്റെ ഹൃദയത്തിൽ പ്രവേശിക്കാത്ത, നാവ് കൊണ്ട് മാത്രം ഇസ്ലാം സ്വീകരിച്ചവരെ, ലാ തഖ്താബുൽ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിങ്ങളുടെ ഗൈബത്ത് പറയാതിരിക്കുക, വലാ തത്തബിഉ ഔറാതിഹിം, നിങ്ങൾ അവരുടെ ന്യൂനതകൾ അന്വേഷിച്ചു കൊണ്ടിരിക്കാതിരിക്കുക, فانه من اتبع عوراتهم يتبع الله عورته, ആരെങ്കിലും അപ്രകാരം മുസ്ലിമിന്റെ അയിബുകൾ അന്വേഷിച്ചതിന്റെ പിന്നാലെ പോയാൽ അല്ലാഹു അവന്റെ ന്യൂനതകൾ അന്വേഷിക്കാൻ തുടങ്ങും. ومن يتبع الله عورته يصلحه في بيته, ആരെങ്കിലും അല്ലാഹു അവന്റെ അയിബുകൾ, ആരുടെയെങ്കിലും അയിബുകൾ അന്വേഷിച്ചു പോയാൽ അവൻ അവന്റെ വീട്ടിന്റെ ഉള്ളിൽ കഥകടച്ചിരുന്നാലും അള്ളാഹു അവനെ അപമാനിക്കാതിരിക്കുക, അവനെ വഷളാക്കാതിരിക്കുക. ഇത് എത്ര ആളുകളാണ് ഇന്റർനെറ്റിൽ പലതും, ചില ആളുകൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും അവരെന്തൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരെന്തൊക്കെ എഴുതിയിട്ടുണ്ട്, അതിലെ നന്മകൾ നോക്കാനല്ല, എന്തെങ്കിലും അബദ്ധം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, എന്തെങ്കിലും തെറ്റവർക്ക് സംഭവിച്ചിട്ടുണ്ടോ, അവരുടെ പ്രസംഗങ്ങൾ കേൾക്കുന്നു, അവരുടെ സംസാരങ്ങൾ ശ്രവിക്കുന്നു, എന്തിനു വേണ്ടിയാണ്, ഉപകാരമെടുക്കുന്നതിനല്ല, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, എന്തെങ്കിലും തെറ്റവർക്ക് സംഭവിച്ചിട്ടുണ്ടോ? അവരുടെ മുറിക്കുള്ളിൽ അടച്ചിരുന്നു കൊണ്ട് അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ അന്വേഷിച്ചു പോവുകയാണ്. അങ്ങനെ ആരെങ്കിലും അന്വേഷിച്ചു പോയാൽ അള്ളാഹു അവന്റെ അവസ്ഥ അന്വേഷിക്കാതിരിക്കുകയാണ്. അള്ളാഹു ആരെങ്കിലും അവസ്ഥ അന്വേഷിച്ചാൽ അവരവരുടെ മുറി അടച്ചിരുന്നാലും അള്ളാഹു അവനെ വഷളാക്കാതിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദര, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് കഅബയുടെ ചുമരുകൾ പോലെ പവിത്രമാണ്, മക്ക പോലെ പവിത്രമാണ്, മദീന പോലെ പവിത്രമാണ്. അൽ മുസ്ലിം അൽ മുസ്ലിം ഹറാം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് ഹറാമാണ്, നിഷിദ്ധമാണ്. അവനെ തൊടാൻ നിനക്ക് അനുവാദമില്ല. അവന്റെ അഭിമാനത്തെ ക്ഷതമേൽപ്പിക്കുന്നതിന് അനുവാദമില്ല. അവന്റെ സമ്പാദ്യത്തിൽ തൊടാൻ നിനക്ക് അനുവാദമില്ല. അവന്റെ ശരീരത്തിൽ തൊടാൻ നിനക്ക് അനുവാദമില്ല. അതുകൊണ്ട് സഹോദര, നിന്റെ നാവ് നീ പുറത്തേക്കിടുന്നത് ഇസ്ലാമിന്റെ സഹോദരങ്ങളെ അകറ്റാനും അവരെ തകർക്കാനും വേണ്ടിയാണെങ്കിലും വല്ലാഹി വത്തല്ലാഹ്, അള്ളാഹു സത്യം, നീ നിന്റെ മുറിയിൽ കഥകടിച്ചിരുന്നാലും അള്ളാഹു നിന്റെ ആവർത്തികൾ ഓരോന്നോരോന്നായി ജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നതിനെ വഷളാക്കാതിരിക്കുകയാണ്. അതിനെ നീ ഭയക്കുക. അപ്രകാരം ചെയ്ത എത്രയോ ആളുകൾ നമ്മുടെ മുന്നിൽ തന്നെ, നമ്മുടെ കൺമുന്നിൽ തന്നെ ഇന്നലകളിൽ തടി വച്ചിരുന്നവർ, ഇന്നലകൾ ദീനിന്റെ എല്ലാ തറകളും ശിആറുകളും പുറത്തേക്ക് കാണിച്ചിരുന്നവർ, ആളുകളുടെ ആവർത്തികൾ വേർതിരിച്ചറിയാൻ അതിന്റെ പിന്നാലെ പോയി അതിനുവേണ്ടി മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചവർ, ഇന്ന് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാതെ, യാതൊരു അടുപ്പവുമില്ലാതെ താടി പൊടിച്ച് യാതൊരു ഇസ്ലാമിന്റെ ശിആറുകളും പുറത്തേക്ക് പ്രകടിപ്പിക്കാതെ നശിച്ചുപോയ കാഴ്ച നമ്മുടെ മുന്നിലുണ്ട്. നിങ്ങൾ കണ്ണു തുറന്ന് നോക്കുകയാണെങ്കിൽ ഇത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദര, നിന്റെ മുസ്ലിം സഹോദരൻ നിന്റെ അടുത്തിരിക്കുന്നവൻ, അവന്റെ അഭിമാനം പവിത്രമാണ്. അവനെ തൊടാനേക്ക് അനുവാദമില്ല. അവനെ വേദനിപ്പിക്കാതിനേക്ക് അനുവാദമില്ല. അതിക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയെ സൂക്ഷിക്കണം. അഭിമാനം പ്രകടപ്പെടുത്തപ്പെട്ടവൻ, സമ്പത്തിൽ കൈകെടുത്തപ്പെട്ടവൻ, അവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിന്റെ തകർച്ചയാണ് മുതലാരംഭിക്കും. അതുകൊണ്ട് നീ നിന്റെ നാവുകൾ അടച്ചു പിടിക്കുക. വ്യക്തികളെ കുറിച്ചുള്ള സംസാരങ്ങൾ നീ സൂക്ഷിക്കുക. അള്ളാഹുവിന്റെ ദീനിൽ സംസാരിക്കുന്നതിനെ നീ ഗൗരവത്തിൽ കാണുക. ഇത് വലിയ ഏറ്റവും വലിയ പ്രശ്നമാണ്. കാരണം മുസ്ലിം ഉമ്മത്തി രൂപത്തിൽ ഭിന്നിച്ചു പോയാൽ നാം ആഗ്രഹിക്കുന്ന, നാം പ്രതീക്ഷിക്കുന്ന ഇസ്ലാമികമായ ഇജ്ജത്ത് നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് ഗൗരവത്തിൽ ഈ വിഷയത്തെ കുറിച്ച് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് ഈദാൻ, ഈ സന്ദർഭത്തിൽ മുബാഹായ പല വിധത്തിലുള്ള വിനോദങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടുണ്ട്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു വീട്ടിൽ ഒരിക്കൽ രണ്ട് പെൺകുട്ടികൾ ഈദിന്റെ ദിവസം ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലിൽ നിന്ന് പാട്ടുപാടിയ സംഭവം, വലിയ പാട്ടുപാടാൻ അറിയില്ലെങ്കിൽ കൂടി പാട്ടുപാടിയ സംഭവം ബുഖാരിയിൽ വന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ഈദ് പോലുള്ള സന്ദർഭങ്ങളിൽ ഹറാമാകാത്തത് അനുവദനീയമായ മുബാഹായ കാര്യങ്ങൾ, സംഗീതമല്ല, അതുപോലുള്ള കാര്യങ്ങളല്ല, അതല്ലാത്ത അനുവദനീയമായ ചെറിയ കുട്ടികളുടെ പാട്ടുകളും മറ്റുമൊക്കെ ഇന്ന് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. അത്തരം കാര്യങ്ങൾ നമ്മൾ മുൻഗണനയെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ പരസ്പരമുള്ള കുടുംബ ബന്ധങ്ങൾ ചേർക്കുക എന്നത് ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദിന് വരാറും പോകാറുണ്ടായിരുന്ന വഴികൾ വ്യത്യസ്തമാക്കിയിരുന്നു. അതിന്റെ കാരണമായി ചില പണ്ഡിതന്മാർ പറഞ്ഞത് ആ രണ്ട് വഴികളിലുമുള്ള കുടുംബങ്ങൾ സന്ദർശിക്കുക എന്നതായിരുന്നു. ചില ആളുകൾ അപ്രകാരം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ കൂട്ടിയുറപ്പിക്കാനും അതുപോലെ തന്നെ സഹോദരി ബന്ധം പരസ്പരം കൂടുതൽ ശക്തമാക്കാനും മറ്റുമൊക്കെ നാം ഇന്ന് ശ്രദ്ധിക്കണം. അതുപോലെ കുട്ടികളുടെ കാര്യം ഏറ്റവും കൂടുതൽ നാം ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്. പെരുന്നാളിന്റെ സന്ദർഭത്തിൽ പല ആളുകളും ശ്രദ്ധിക്കാത്ത വിഷയമാണത്. കുട്ടികളെ പരിഗണിക്കാൻ, അവർക്ക് എളുപ്പമുണ്ടാക്കുന്ന, അവർക്ക് വിനോദമുണ്ടാക്കുന്ന, അവർക്ക് നന്മയുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ നാം ശ്രദ്ധിക്കണം. അതൊക്കെ ഇന്ന് അള്ളാഹുവിന്റെ അടുക്കളിൽ ഇബാദത്തായി പരിഗണിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് കൂടുതൽ ഒരുമിക്കാനും ഹഖിന്റെ മാർഗത്തിൽ എന്നും ഒരുമിച്ച് നിൽക്കാൻ ഒരു സ്വഫിലാണ് സന്ദർഭത്തിൽ സ്ത്രീകളോട് പ്രത്യേകമായി ഉപദേശിക്കാറുണ്ടായിരുന്നു. സദഖയെ കുറിച്ച്, ദാനധർമ്മങ്ങളെ കുറിച്ച് സഹോദരികളെ, സഹോദരന്മാരെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കേണ്ട ഒരു ദിവസമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾക്ക് പ്രത്യേകമായ ഉപദേശങ്ങൾ ഈദിന്റെ സന്ദർഭത്തിൽ അവർക്ക് മാറി നിന്നുകൊണ്ട് തന്നെ ഉപദേശിക്കാറുണ്ടായിരുന്നു. അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, നിങ്ങൾ ആ നരകത്തിൽ കൂടുതൽ ഞാൻ സ്ത്രീകളെയാണ് കണ്ടത്, അതുകൊണ്ട് നരകത്തെ ഒരു ഈത്തപ്പഴത്തിന്റെ കഷ്ണം കൊണ്ടാണെങ്കിലും നിങ്ങൾ അതിൽ നിന്ന്
രക്ഷപ്പെടാൻ ശ്രമിക്കണം എന്റെ രൂപത്തിലുള്ള ഉപദേശങ്ങൾ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം നൽകാറുണ്ടായിരുന്നു. അതുകൊണ്ട് സഹോദരിമാരെ, സഹോദരങ്ങളെ, ശരിയായ നന്മയുടെ മാർഗങ്ങളിൽ, ഖൈറിന്റെ വഴികളിൽ സദഖ നൽകാൻ, ദാനധർമ്മങ്ങൾ നൽകാൻ പരമാവധി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല കൂടുതൽ ഒരുമിച്ച് നിൽക്കാൻ നമ്മുടെ പ്രാർത്ഥനകളിൽ ആ വിഷയം എപ്പോഴും ഉണ്ടായിരിക്കണം. കൂടുതൽ അകലുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരം നമുക്ക് ഹിദായത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം, അയാൾ നന്മയിലേക്ക് എത്താൻ പ്രാർത്ഥിക്കാം. അതൊക്കെ നമ്മുടെ അടുക്കുന്ന നസീഹത്തിന്റെ അടയാളമാണ്. സഹോദര, നമ്മൾ കുറ്റം പറഞ്ഞിട്ടുള്ള ദീനിന്റെ പേരിൽ നമ്മൾ അകന്നു നിൽക്കുന്നു എന്ന് പറയുന്ന ആളുകൾ, ദീനിന്റെ പേരിലാണ് ഞാൻ അകന്നു നിൽക്കുന്നത്. അവനുമായി ഞാൻ ബന്ധം സ്ഥാപിച്ചില്ല, കാരണം അവന്റെ അടുക്കൽ ഇന്ന ഇന്ന ഹിദായത്തുകളുണ്ട്, അവന്റെ അടുക്കൽ ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ പറയുന്ന ആളുകൾ, അവർക്ക് വേണ്ടി എന്തെങ്കിലും നാം നമ്മുടെ നിസ്കാരങ്ങളിൽ, നമ്മുടെ സുജൂദുകളിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ആത്മാർത്ഥമായി എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഗൗരവത്തിൽ നാം ചിന്തിക്കേണ്ട കാര്യമാണ്. അകലാനും അകറ്റാനും ഒക്കെ നമുക്ക് പെട്ടെന്ന് സാധിക്കും, അടുക്കാൻ വലിയ പ്രയാസമാണ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ അകന്നു നിൽക്കുന്നത് ദുർവായിക്കൊണ്ട്, അനീതിയായിക്കൊണ്ട് അകന്നു നിൽക്കാൻ നിന്റെ വാക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ അതിന് ഗൗരവമുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ നീ എന്ത് മറുപടിയാണ് പറയാൻ പോകുന്നത്? സഹോദര, നാം ദീനിന്റെ പേരിൽ അകന്നു നിൽക്കുന്നവരാണെങ്കിൽ കൂടി നമുക്ക് ഹിദായത്തിന് നീ പ്രാർത്ഥിച്ചുകൊള്ളു, നിനക്കും അവർക്കും ഹിദായത്ത് നൽകുന്നതിന് വേണ്ടി നീ പ്രാർത്ഥിച്ചുകൊള്ളു. അപ്രകാരമുള്ള പ്രാർത്ഥനകൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാം അവരോട് നസീഹത്തുള്ളവരാണ് എന്നതിന് അടയാളമാണ്. പക്ഷെ പലരും നാം ഓരോരുത്തർ നമ്മൾക്ക് തന്നെ ചോദിക്കുക, നാം അകറ്റി നിർത്തിയ ആളുകൾ, നാം ബന്ധം വിച്ഛേദിച്ച ആളുകൾ, അവർ പോയിട്ട് നാം ദുആ ചെയ്യുന്നുണ്ട്. അവരവരുടെ കാര്യങ്ങൾ വ്യക്തമാക്കിയാൽ നാം അവരുമായി ബന്ധം സ്ഥാപിക്കാൻ, തിരിച്ചവരുമായി സംസാരിക്കാൻ തയ്യാറാകുന്നുണ്ട്. അതല്ല എന്റെ വാക്കുകൾ എന്ത് പരിപൂർണമായ അംഗീകരിക്കുന്നു അന്ന് മാത്രമേ അവൻ എന്റെ മുസ്ലിം സഹോദരനായി ഞാൻ പരിഗണിക്കുകയുള്ളൂ എന്ന് പറയുന്ന അവസ്ഥ നമുക്കുണ്ട്. പണ്ഡിതന്മാർ പലരും പറഞ്ഞ കാര്യമാണ്, എന്നത് കക്ഷിത്വം എന്നത് കൂട്ടുകൂടി നിന്ന് ഓരോരുത്തരും ഓരോ കക്ഷികളായി മാറിനിൽക്കുക എന്നത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും വലിയ ഗൗരവമുള്ള പ്രശ്നം. കാഫിറിനോട് ഒരാളുടെ മനസ്സിൽ ദേഷ്യം ഇല്ലാതെയാണ്. കഫരികളോട് കടയിൽ പോയാൽ ഏതെങ്കിലും ഷോപ്പിൽ സാധനം വാങ്ങിക്കാനും മറ്റും അവന്റെ മുഖത്ത് നല്ല ഉടർന്ന ചിരിയുണ്ട്, അവന്റെ സംസാരത്തിൽ ഭയമുണ്ട്, അവന്റെ പെരുമാറ്റത്തിൽ ഇണക്കമുണ്ട്. പക്ഷെ ഒരു മുസ്ലിമിന്റെ അടുക്കലാണെങ്കിലും അവന് എ ടു സെഡ് അവന്റെ ദീനെ കുറിച്ചിട്ട് അറിയണം, എ ടു സെഡ് അവന്റെ അവസ്ഥ എന്താണെന്ന് അറിയണം. അതിനുശേഷം മാത്രമേ അവരോട് ബന്ധം സ്ഥാപിക്കുന്നുള്ളൂ. പലരും മുസ്ലിമിന്റെ ആസുര ഒരാളാണ്, ഒരു മുസ്ലിമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായ അവരോടുള്ള ആസുര, അവന്റെ കാര്യത്തിലുള്ള അടിസ്ഥാനം അവരുമായി സ്നേഹബന്ധം സ്ഥാപിക്കുക എന്നതാണ്, അവരുമായി അകന്നു നിൽക്കുക എന്നതല്ല, അവരെ അടുപ്പിക്കുക എന്നതാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ദീനുമായി ജനങ്ങൾ അകന്നു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഹജർ ചെയ്യാൻ ആളുകൾ അകറ്റി നിർത്താനല്ല നമ്മൾ തയ്യാറാവേണ്ടത്, അവരുമായി അടുത്തു നിൽക്കാനാണ്. അവരെ പരമാവധി നല്ല രൂപത്തിൽ ഉപദേശിച്ച് വസയാ നൽകിക്കൊണ്ട് അടുപ്പിക്കാനാണ് നാം തയ്യാറാവേണ്ടത്. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മൾ എല്ലാവരും ആണെങ്കിലും നമ്മുടെ അടുക്കലൊക്കെ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളിൽ പലപ്പോഴും പരസ്പരം അകറ്റി നിർത്താൻ ഇന്ന സംഘടനയിൽപ്പെട്ടവർ തയ്യാറും, സംഘടന തന്നെ പാടില്ല എന്നെങ്ങനെയാണ് ഉണ്ടാകാൻ പറ്റുക? ഇതാണ് നമ്മൾ പലരുടെ അവസ്ഥ. ഞാനീ മസലയിൽ പറയുന്ന അഭിപ്രായം അവന്റെ അഭിപ്രായം അവനുമായുള്ള ബന്ധം കഴിഞ്ഞു. സഹോദര, സലഫുകൾ എത്ര കാര്യങ്ങൾ ജീവിച്ചിട്ടുണ്ട്, നിന്റെ ബുദ്ധി പോലെയാണ് അവന്റെ ബുദ്ധി? ഒരിക്കലുമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞത് ഒരാളെ തരുന്ന മുഖ്തലിഫീൻ വലിദാലിക ഖലഖഹും, മനുഷ്യർ ഭിന്നിച്ചുകൊണ്ടേയിരിക്കും, അവർ അഭിപ്രായ വ്യത്യാസത്തിലാകും. ആ രൂപത്തിലാണ് അള്ളാഹു അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്, അവർ അഭിപ്രായ വ്യത്യാസത്തിലാകും. ഒരിക്കലും ഒരേ വാക്കിൽ ഒരേ അഭിപ്രായത്തിൽ എല്ലാവരും ഉണ്ടാവില്ല. പണ്ഡിതന്മാർ എത്ര അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ട്, എത്ര എത്ര പണ്ഡിതന്മാർ അവർക്ക് ജന്നത്തുകൾ ഉണ്ടായിട്ടുണ്ട്, വലിയ വലിയ അബദ്ധങ്ങൾ. പക്ഷേ ഇന്ന് പലപ്പോഴും അവസ്ഥ തമാശയായി പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരാൾ ഒരാളുടെ മനസ്സിൽ 10 വർഷങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ 10 വർഷങ്ങൾക്ക് ശേഷം എന്തെങ്കിലും ഒന്ന് ചിന്തിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടടിച്ച്, അത് ചൂണ്ട് കണ്ടെത്തി ആ 10 വർഷങ്ങൾക്ക് ശേഷം അവൻ ഇന്നത് പറയും എന്നതിന്റെ അടിസ്ഥാനത്തിൽ വരെ ചില ആളുകൾ അകൽച്ച് കാണിക്കുന്നു. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ആഗ്രഹം, എന്തിനാണ് നമുക്ക് അടിക്കാൻ സാധിക്കാത്തത്? ഗൗരവത്തിൽ നമ്മൾ കോഴിക്കോട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളൊന്ന് ആലോചിച്ചു, ഇന്നത് ഇന്നത്തെ മുസല്ല, ഇവിടെ ഒരു മുസല്ല സംഘടിപ്പിക്കുന്നത് നമ്മൾ വലിയ താല്പര്യമുള്ള കാര്യമല്ല. മുസല്ലകൾ പരമാവധി ഒരുമിപ്പിക്കുക എന്നതാണ് അസല്, മുസല്ലകൾ അധികരിപ്പിക്കുക എന്നത് മെക്രൂഹായ കാര്യമാണ്, വെറുക്കപ്പെട്ട കാര്യമാണ്. കോഴിക്കോടുള്ള ഏറ്റവും കൂടുതൽ തൗഹീദിൽ ഒരുമിച്ച് നിൽക്കുന്ന ആളുകൾ
തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ ഒരുമിച്ച് നിൽക്കുന്നയാളെ, അവരും ഒരുമിച്ച് ഒരു മുസല്ലയിൽ ഒരു തൗഹീദിൽ ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ എത്ര മനോഹരമാകുമായിരുന്നു ആ കാഴ്ച. ഇസ്ലാമിന്റെ ഐസ്യത്ത് എത്രമാത്രം പ്രകടമാകുമായിരുന്നു. നോക്കൂ സഹോദര, മുസ്ലിമിനെതിരെ ഇസ്ലാമിനെതിരെ ശത്രുക്കൾ അവരുടെ എല്ലാ വിധത്തിലുള്ള ശക്തികളും എല്ലാ വിധത്തിലുള്ള ആയുധങ്ങളും അവരുടെ നാക്കും അവരുടെ ആയുധങ്ങളും പൊത്തിക്കെടുത്തിരിക്കുന്നു. ഇനിയൊന്നും ചിന്തിക്കാനായില്ലേ? ഇനിയും നാം ഗൗരവത്തിൽ ആലോചിക്കുന്നില്ല. അള്ളാഹുവിന്റെ ദീൻ നമ്മൾ മരിക്കുന്നില്ലേ? ഇൻഫമാരായി നമ്മൾ മരിക്കുന്നപ്പോഴോ എങ്ങോട്ടാണ് നമ്മളെ അകന്നു നിൽക്കുന്നത്? എങ്ങോട്ടാണ് നമ്മൾ ഈ മനസ്സുകൾ പരസ്പരം അകറ്റാൻ ശ്രമിക്കുന്നത്? അതുകൊണ്ട് സഹോദര, ഗൗരവത്തിൽ നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് ചിന്തിക്കണം. വളരെ ഗൗരവമുള്ള കാര്യമാണ്. എത്രയോ പ്രത്യേകിച്ച് കൊടുക്കുന്നു ടൗൺ ആയതുകൊണ്ടാണ് തോന്നുന്നത്. ഒരു നാട്ടിൽ തന്നെ അഞ്ചും ആറും ഏഴും കക്ഷികൾ ആളുകളുടെ ഇടയിൽ അറിയപ്പെടുന്നു. നമ്മളൊന്നും കക്ഷിയെല്ലാം അംഗീകരിച്ച ആൾക്കാരെ കക്ഷികളെ അറിയും. അപ്പൊ അതുകൊണ്ട് സഹോദരൻ, അതെന്തുകൊണ്ടാണ് നമ്മുടെ കക്ഷിത്വം? അത് ജനങ്ങൾക്ക് തോന്നുന്നുണ്ട്, അവർക്ക് വ്യക്തമായി തോന്നുന്നുണ്ട്. ഒരിക്കലും അഹ്ലു സുന്നയുടെ യോജിപ്പ് ഈ രൂപത്തിലല്ല. അഹ്ലു സുന്ന ഒരിക്കലും ഇങ്ങനെയല്ല ഒരുമിച്ച് നിൽക്കുക. വ്യക്തികളുടെ പേരിലാകട്ടെ സംഘടനകളുടെ പേരിലാകട്ടെ ഇങ്ങനെയല്ല മുസ്ലിം ഉമ്മത്ത് ഒരുമിക്കേണ്ടത്. ഒരു വിഭാഗം അവരെ കണ്ടാൽ തന്നെ ആളുകൾ പ്രിയമില്ല ആളുകളാണ്, ഇവരെ കണ്ടാൽ ആളുകൾ ഇന്ത്യപ്പെട്ടതാണ്. അതെപ്പോഴും നമ്മളിൽ പല ആളുകൾ മാറ്റി മാറ്റി നിർത്തപ്പെടുന്നവരാണ്, അതായത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്നവരാണ്. അതിന് ചിലപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ കാരണമാകുന്നുണ്ടായാലും, അതുകൊണ്ട് സഹോദര, അതിന് നമ്മൾ ഒരിക്കലും കൊടി വെച്ചു കൊടുക്കുക. പല ആളുകളും പറയാം, ഇയാൾ നമ്മുടെ ആളാണ്, ഇയാൾ നമ്മുടെ ആളല്ല. എന്തായാലും നമ്മൾ ആ നമ്മൾ എന്ന് പറയുന്ന ആളെ എന്ന് പറയും നമ്മൾ കക്ഷിയല്ല. നമ്മളെന്ന വാക്ക് മാത്രം മതി നീ കക്ഷിയാണെന്ന് അറിയിക്കാൻ. നമ്മളെന്ന വാക്കിൽ നിന്ന് തന്നെ കിട്ടി നീക്ക് കക്ഷിയാണ്. ഒരിക്കലും നമ്മളില്ല, അത് നമ്മളിൽപ്പെട്ടയാളാണ്, ഇത് നമ്മളിൽപ്പെട്ടയാളാണ്. സഹോദര, അത്തരം വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാറ് മുസ്ലിം ഉമ്മത്തിന്റെ നസീഹത്തിന് വേണ്ടിയാണ് നമ്മൾ ഒരുമിക്കുന്നത്. അതല്ലാതെ മുസ്ലിം ഉമ്മത്തിനെ ഭിന്നിപ്പിക്കുന്നതിനാണ് പല ആളുകൾ മസാലകൾ എടുത്തിരുന്നു. അവർ മസാലകൾ എടുത്തിരുന്ന സന്ദർഭത്തിൽ പറയുന്നത് ഈ മുസ്ലിം ഉമ്മത്തിനെ യോജിപ്പിക്കാനാണ്. അവരുടെ നീയത്ത് ശരിയായില്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു അസർ കാണേണ്ടതായിരുന്നു, എന്തെങ്കിലും ഒരു അടയാളം. ഉദാഹരണത്തിന് ഹിലാലിന്റെ മസാല ചില ആളുകൾ എടുത്തിരുന്നു. മാസപ്പുറവിയുടെ വിഷയം എന്നിട്ട് പറയും മുസ്ലിം ഉമ്മത്ത് ലോകത്തുള്ളവരെല്ലാവരും ഒരുമിക്കണം, അതിന്റെ പേരിലാണ് നമ്മളിത് പറയുന്നത് എന്നവർ പറയും. പക്ഷേ കാണുന്നതോ ഉള്ളതിനേക്കാൾ കൂടുതൽ പിന്നിപ്പാണ് രണ്ടാമത്തെ ദിവസം കാണാൻ സാധിക്കുന്നത്. ഇന്നലെ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരുമ ഇന്ന് ഇല്ലാതെയായിരിക്കും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഈ അഭിപ്രായ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടു വിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞതായി കാണാം. മുസ്ലിം ഉമ്മത്ത് നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണോ ചെയ്യുക അതിനൊപ്പം നിൽക്കുക, അതിനെതിരാകെ നിങ്ങൾക്ക് അവകാശമില്ല. പക്ഷേ ആളുകൾ പറയുന്നു ഞങ്ങൾ ഐക്യത്തിന് വേണ്ടിയാണ്, സംഘടനകൾ എതിർക്കുന്നവർ പറയുന്നു ഞങ്ങൾ ഇത് അകക്ഷിത്വത്തിനെതിരാണ്. പക്ഷെ അവർ സംഘടനകളെ എതിർത്തുകൊണ്ട് തങ്ങളുടെ കക്ഷികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരും കക്ഷിയാണ്. എങ്ങനെയാണ് ഇത് ഹത്യന്റെ അടയാളമാകുക? അതുകൊണ്ട് മുസ്ലിമെ, നീ ഒരിക്കലും സംഘടനകളും വ്യക്തികളും ഒക്കെ നീ മാറ്റിവെക്ക്. അള്ളാഹുവിന്റെ ദീൻ നീ മിഴയാറായി വെക്ക്. അള്ളാഹുവിന്റെ ദീൻ അതാകട്ടെ നിന്റെ അടുക്കലുള്ള അളവ് കൊടുക്കും, അതവന്റെ അടുക്കൽ കാണുന്നത് അവരുമായി നീ ബന്ധം സ്ഥാപിക്കണം. അവൻ നിന്റെ ഗ്രൂപ്പിലോ നിന്റെ ഗ്രൂപ്പിലാകാതിരിക്കുക, ഏതെങ്കിലും ആവട്ടെ, അവൻ അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കണം. അള്ളാഹെ പേടിക്കുന്നുണ്ടോ? അവനുമായി നീ അടുപ്പം കാണിക്കുക. അള്ളാഹുവിനെ പേടിക്കുന്നില്ല അവരെങ്കിൽ നീ അവനെ ഉപദേശിച്ചു കൊടുക്കുക. അകറ്റി നിർത്തുന്നതിനുമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇക്കാര്യം ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കണം. ഈ വിഷയത്തിൽ സാധിക്കുമെങ്കിൽ ഞാൻ ഇന്ന് ഉദ്ധരിച്ച പല തെളിവുകളും ഇമാം ഷെയ്ഖ് നാസർ സഅദി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ സാധിക്കുമെങ്കിൽ അറബി അറിയുന്നയാളുകൾ വായിക്കും. في الحث على الائتلاف وذم التفرق والاختلاف الذي قام بصدر آية فنجد على الشيخ ابن عثيمين رحمه الله ذات الأستاذ هذه هذه اللي مستوى مصحاتكم من الوائكة فنجد ما يلدى أن يقول بيش ذلك كان من الشيخ الفرقي كل الذي أنه يقول في دورة وثنبالك والله سبحانه وتعالى من كي لا يرتر الله توفيقه حقا لديه كان ولا إلا ولتر توفيقه الله من ذلك الإخبار وصلى الله وسلم وبارك على نبينا محمد. الله سبحانه وتعالى نمر إسكار من الرغم نمر وصلنا من الملام الله سبحانه وتعالى الله نمر دعنا من الملام الله سبحانه وتعالى
وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم وآخر دعوانا الحمد لله.